ഓം ശാന്തി. 9/10/2023 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, എത്രയും ഓർമ്മയിലിരിക്കുന്നുവോ, പവിത്രമായി മാറുന്നുവോ, അത്രയും പാരലൌകിക മാതാപിതാവിൽ നിന്നും ആശീർവാദങ്ങൾ ലഭിക്കും. ആശീർവാദങ്ങൾ ലഭിക്കുന്നതിലൂടെ നിങ്ങൾ സദാ സുഖിയായി മാറും. ചോദ്യം: അച്ഛൻ മുഴുവൻ കുട്ടികളെയും ഏത് നിർദ്ദേശം നൽകിയാണ് വികർമ്മങ്ങളിൽ നിന്നും രക്ഷിക്കുന്നത്? ഉത്തരം: ബാബ നിർദ്ദേശം നൽകുന്നു, കുട്ടികളെ, നിങ്ങളുടെ കയ്യിൽ ധനം, സമ്പത്ത് മുതലായ എന്തെല്ലാമുണ്ടോ അതെല്ലാം നിങ്ങളുടെ കൈവശം തന്നെ വെച്ചോളൂ. എന്നാൽ സൂക്ഷിപ്പുകാരനാണെന്ന് മനസ്സിലാക്കി മുന്നോട്ടു പോകൂ. ഭഗവാനെ, ഇതെല്ലാം അങ്ങയുടേതാണ് എന്നാണ് നിങ്ങൾ പറഞ്ഞു വന്നത്. ഭഗവാൻ കുട്ടിയെ നൽകി, ധനവും സമ്പത്തും നൽകി. ഇപ്പോൾ ഭഗവാൻ പറയുന്നു, ഇതിൽ നിന്നെല്ലാം ബുദ്ധിയോഗം വിടുവിച്ച് സൂക്ഷിപ്പുകാരനായി ഇരിക്കൂ. ശ്രീമതം അനുസരിച്ചു നടക്കൂ എങ്കിൽ ഒരു വികർമ്മവും ഉണ്ടാകില്ല. നിങ്ങൾ ശ്രേഷ്ഠരായി മാറും. ഗീതം: മാതാപിതാവിൽ നിന്നും ആശീർവാദങ്ങൾ എടുക്കൂ. ഓം ശാന്തി. ഏത് കുട്ടികളാണോ പറയുന്നത്, ഞങ്ങളുടെ വായി തുറക്കുന്നില്ല, മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുന്നില്ല എന്ന്, അവരെ സെന്ററിൽ ബ്രാഹ്മണിമാർ എങ്ങനെ പഠിപ്പിക്കും? ഇത് ശിവ് ബാബ മനസ്സിലാക്കി തരികയാണ്. ചിത്രങ്ങൾ ഉപയോഗിച്ച് മനസ്സിലാക്കി കൊടുക്കുക അതിസഹജമാണ്. ചെറിയ കുട്ടികൾക്ക് ചിത്രം കാണിച്ച് പഠിപ്പിച്ചു കൊടുക്കണമല്ലോ. എല്ലാവരും വന്ന് ക്ലാസ്സിലിരുന്ന് നിങ്ങൾ മുരളി ആരംഭിച്ചു, ഇങ്ങനെ അല്ലല്ലോ. ഇത് വളരെ സ്നേഹത്തോടെ ഇരുന്ന് മനസ്സിലാക്കി കൊടുക്കണം. കുട്ടികൾ ഗീതം കേട്ടു, പാരലൌകിക മാതാപിതാവ് ഒന്നേയുള്ളൂ, അവരെ തന്നെയാണ്, അങ്ങ് തന്നെയാണ് മാതാവും പിതാവും എന്ന് വിളിച്ചുകൊണ്ട് ഓർമ്മിക്കുന്നത്. അവർ സൃഷ്ടിയുടെ രചയിതാവും കൂടിയാണ്. മാതാപിതാവ് തീർച്ചയായും സ്വർഗമായിരിക്കും രചിക്കുക. സത്യയുഗത്തിൽ സ്വർഗവാസികളായ കുട്ടികളായിരിക്കും ഉണ്ടാവുക. ഇവിടെയാണെങ്കിൽ മാതാവും പിതാവും സ്വയം നരകവാസികളായതിനാൽ നരകവാസികളായ കുട്ടികൾക്ക് തന്നെയാണ് ജന്മം നൽകുന്നത്. ഗീതത്തിൽ പറഞ്ഞു, മാതാപിതാവിൽ നിന്നും ആശീർവാദങ്ങൾ എടുക്കൂ. നിങ്ങൾക്കറിയാം, ഈ സമയത്തെ മാതാപിതാക്കൾ ആശീർവാദങ്ങൾ നൽകുന്നില്ല. സ്വർഗവാസി ആശീർവാദം നൽകുന്നു, ആ ആശീർവാദം പിന്നീട് പകുതികൽപ്പം നിലനിൽക്കുന്നു. പിന്നീട് പകുതികൽപ്പത്തിന് ശേഷം ശപിക്കപ്പെട്ടു. എത്ര ദുഃഖം തന്നെ ദുഃഖമാണ്. അതിനാലാണ് മാതാപിതാവിനെ ഓർമ്മിക്കുന്നത്. ഇപ്പോൾ ആ മാതാപിതാവ് ആശീർവാദം നൽകുകയാണ്, പഠിപ്പിച്ച് പതീതത്തിൽ നിന്ന് പാവനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആസുരീയ സമ്പ്രദായത്തിലുള്ള രാവണരാജ്യമാണ്. അവിടെ ദൈവീക സമ്പ്രദായത്തിലുള്ള രാമരാജ്യമായിരുന്നു. രാവണന്റെ ജന്മവും ഭാരതത്തിൽ തന്നെയാണ്. ആരെയാണോ രാമൻ എന്ന് വിളിക്കുന്നത്, ആ ശിവ് ബാബയുടെ ജന്മവും ഭാരതത്തിലാണ്. നിങ്ങൾ എപ്പോഴാണോ വാമമാർഗത്തിലേക്ക് പോകുന്നത്, അപ്പോഴാണ് രാവണരാജ്യം ആരംഭിക്കുന്നത്. അതിനാൽ ഭാരതത്തെ തന്നെയാണ് രാമനാകുന്ന പരമപിത പരമാത്മാവ് വന്ന് പതീതത്തിൽ നിന്ന് പാവനമാക്കുന്നത്. രാവണൻ വരുമ്പോൾ മനുഷ്യർ പതീതമാകുന്നു. പാടുന്നുമുണ്ട്, രാമനും പോയി, രാവണനും പോയി, അവരുടെ പരിവാരം വളരെ വലുതാണ് എന്ന്. രാമന്റെ പരിവാരം വളരെ ചെറുതാണ്. ബാക്കി എല്ലാ ധർമ്മങ്ങളും അവസാനിക്കുന്നു, എല്ലാം വിനാശമാകുന്നു. നിങ്ങൾ ദേവീ ദേവതകൾ മാത്രം അവശേഷിക്കും. ഇപ്പോൾ ബ്രാഹ്മണരായ നിങ്ങളാണ് സത്യയുഗത്തിലേക്ക് ട്രാൻസ്ഫർ ആകുന്നത്. അതായത്, ഇപ്പോൾ നിങ്ങൾക്ക് മാതാപിതാവിന്റെ ആശീർവാദം ലഭിക്കുകയാണ്. മാതാപിതാവ് നിങ്ങളെ സ്വർഗത്തിന്റെ അധികാരിയാക്കുന്നു. അവിടെ സുഖം തന്നെ സുഖമായിരിക്കും. ഈ സമയത്ത് കലിയുഗത്തിൽ ദുഃഖമാണ്. സർവധർമ്മത്തിലുള്ളവരും ദുഃഖികളാണ്. ഇപ്പോൾ കലിയുഗത്തിനു ശേഷം സത്യുഗം വരണം. കലിയുഗത്തിൽ എത്രയധികം മനുഷ്യരാണ്? എന്നാൽ സത്യുഗത്തിൽ ഇത്രയും മനുഷ്യർ ഉണ്ടാകില്ല. എത്ര ബ്രാഹ്മണരുണ്ടോ അവരാണ് പിന്നീട് ദേവതയായി മാറുന്നത്. അതും ത്രേതായുഗം വളരെ വൃദ്ധി പ്രാപിക്കും. ക്രിസ്തുവിന് 3000 വർഷങ്ങൾക്ക് മുമ്പ് സത്യുഗമായിരുന്നു എന്ന് പറയാറുണ്ട്. ക്രിസ്തുവിന് മുമ്പും ക്രിസ്തുവിന് ശേഷവും സത്യുഗത്തിൽ ഒരേ ഒരു ധർമ്മവും ഒരേ ഒരു രാജാവുമായിരുന്നു. അവിടെ മനുഷ്യർ വളരെ കുറച്ചേ ഉണ്ടാകൂ. കേവലം ഭാരതം മാത്രം മറ്റൊരു ധർമ്മവുമില്ല. സൂര്യവംശികൾ മാത്രമേ ഉണ്ടാകൂ, ചന്ദ്രവംശികളും ഉണ്ടാവില്ല. സൂര്യവംശികളെ ഭഗവാൻ ഭഗവതി എന്ന് വിളിക്കാൻ സാധിക്കും. എന്തുകൊണ്ടെന്നാൽ അവർ സമ്പൂർണരാണ്. നിങ്ങൾ കുട്ടികൾക്കറിയാം, പതിതപാവനൻ ഒരേ ഒരു പരമപിത പരമാത്മാവാണ്. ചക്രത്തിന്റെ ചിത്രത്തിന് നേരെ ചൂണ്ടിക്കൊണ്ട് ബാബ പറഞ്ഞു, നോക്കൂ, അച്ഛൻ മുകളിൽ ഇരിക്കുകയാണ്, ഈ ബ്രഹ്മാവിലൂടെ സ്ഥാപന ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണോ ഈ ദേവതകളുടെ രാജ്യം ഉണ്ടായിരുന്നത്, അപ്പോൾ മറ്റൊരു ധർമ്മവും ഉണ്ടായിരുന്നില്ല. പിന്നീട് പകുതി കൽപ്പത്തിനു ശേഷം വൃദ്ധി പ്രാപിക്കുന്നു. മുകളിൽ നിന്നും ആത്മാക്കൾ വന്നുകൊണ്ടിരിക്കും, വർണ്ണങ്ങൾ മാറിക്കൊണ്ടിരിക്കും, ജീവാത്മാക്കളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടുമിരിക്കും. സത്യുഗത്തിൽ 900,000, പിന്നീട് കോടികളാകും, വീണ്ടും വൃദ്ധി പ്രാപിക്കും. സത്യുഗത്തിൽ ഭാരതം ശ്രേഷ്ഠാചാരിയായിരുന്നു, ഇപ്പോൾ ഭ്രഷ്ടാചാരിയാണ്. സർവധർമ്മസ്ഥരും ശ്രേഷ്ഠാചാരിയാകും എന്നല്ല. എത്രയധികം മനുഷ്യരാണ്? ഇവിടെയും ഭ്രഷ്ടാചാരിയിൽ നിന്ന് ശ്രേഷ്ഠാചാരിയാകാൻ എത്ര പരിശ്രമമാണ്! ഓരോ മിനിറ്റും ശ്രേഷ്ഠാചാരിയായി മാറി പിന്നീട് വികാരത്തിൽ വീണ് ഭ്രഷ്ടാചാരിയാകുന്നു. ബാബ പറയുന്നു, ഞാൻ വന്നിരിക്കുകയാണ് നിങ്ങളെ കറുത്തതിൽ നിന്നും വെളുത്തതാക്കി മാറ്റാൻ. എന്നിട്ടും നിങ്ങൾ അടിക്കടി വീഴുന്നു. പരിധിയില്ലാത്ത ബാബ കാര്യം നേരിട്ട് പറയുന്നു. ബാബ പറയുന്നു, എന്തിനാണ് കുലകളങ്കിതരാകുന്നത്? മുഖം എന്തിനാണ് കറുപ്പിക്കുന്നത്? എന്താ നിങ്ങൾ വെളുത്തവരായി മാറിയില്ലേ? നിങ്ങൾ പകുതി കൽപ്പം ശ്രേഷ്ഠരായിരുന്നു, പിന്നീടാണ് കലകൾ കുറഞ്ഞത്. കലിയുഗ അന്ത്യമാകുമ്പോൾ കലകൾ തീർത്തും ഇല്ലാതാകുന്നു. സത്യുഗത്തിൽ ഭാരതം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണെങ്കിൽ സർവധർമ്മങ്ങളുമുണ്ട്. അച്ഛൻ വന്ന് വീണ്ടും സത്യുഗി ശ്രേഷ്ഠ സൃഷ്ടി സ്ഥാപിക്കുന്നു. നിങ്ങൾക്കും ശ്രേഷ്ഠാചാരിയായി മാറണം. ആരാണ് വന്ന് ശ്രേഷ്ഠാചാരിയാക്കി മാറ്റുന്നത്? ബാബ പാവകളുടെ തോഴനാണ്. പൈസയുടെ കാര്യമില്ല. പരിധിയില്ലാത്ത അച്ഛന്റെ അടുത്തേക്ക് ശ്രേഷ്ഠമായി മാറാൻ വന്നാലും ലോകർ പറയും, നിങ്ങൾ എന്തിനാണ് അവിടേക്ക് പോകുന്നത്? എത്ര വിഘ്നങ്ങൾ ഇടുന്നു! നിങ്ങൾക്കറിയാം, ഈ രുദ്രജ്ഞാന യജ്ഞത്തിൽ അസുരന്മാരുടെ വിഘ്നങ്ങൾ അനവധി ഉണ്ടാകും. അബലകൾക്കുമേൽ അത്യാചാരം ഉണ്ടാകുന്നു. ചിലർ സ്ത്രീകളെ വളരെ ബുദ്ധിമുട്ടിക്കുന്നു. വികാരത്തിനു വേണ്ടി വിവാഹം കഴിക്കുന്നു. ഇപ്പോൾ ബാബ കാമചിതയിൽ നിന്നെടുത്ത് ജ്ഞാനചിതയിൽ ഇരുത്തുന്നു. ജന്മജന്മാന്തരങ്ങളിലെ ഉടമ്പടിയാണ്. ഈ സമയം രാവണരാജ്യമാണ്. സർക്കാരും എന്തെല്ലാം ചെയ്യുന്നു! രാവണനെ കത്തിക്കുന്ന കളി കാണാൻ പോകുന്നു. ഈ രാവണൻ ഇപ്പോൾ എവിടെ നിന്ന് വന്നു? രാവണൻ ജനിച്ചിട്ട് 2500 വർഷങ്ങളായി. രാവണൻ എല്ലാവരെയും ശോകവാട്ടികയിൽ ഇരുത്തി. എല്ലാവരും ദുഃഖിതരിലും ദുഃഖിതരാണ്. രാമരാജ്യത്തിൽ എല്ലാവരും സുഖികളിലും സുഖികളായിരിക്കും. ഇപ്പോൾ കലിയുഗത്തിന്റെ അന്ത്യമാണ്. വിനാശം മുന്നിൽ നിൽക്കുകയാണ്. ഇത്രയും കോടി മനുഷ്യർ മരിക്കും എങ്കിൽ തീർച്ചയായും യുദ്ധം നടക്കില്ലേ? എല്ലാവരും ചതഞ്ഞരഞ്ഞു പോകും. ഇപ്പോൾ തയ്യാറെടുപ്പുകൾ നടക്കുന്നത് കാണാം. ബാബ സ്വർഗത്തിന്റെ സ്ഥാപന നടത്തുകയാണ്. ഈ ജ്ഞാനം മറ്റാർക്കും നൽകാൻ കഴിയില്ല. ഈ ജ്ഞാനം ബാബ തന്നെയാണ് വന്ന് നൽകുന്നത്. എന്നിട്ട് പതീതരെ പാവനമാക്കി മാറ്റുന്നു. സദ്ഗതി നൽകുന്നത് ഒരേ ഒരു ബാബയാണ്. സതിയുഗത്തിലാണ് സദ്ഗതി. അവിടെ ഗുരുവിന്റെ ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങൾ ഈ ജ്ഞാനത്തിലൂടെ ത്രികാലദർശികളാവുന്നു. സതിയുഗത്തിൽ ലക്ഷ്മി നാരായണന്മാർക്ക് ഈ ജ്ഞാനമുണ്ടാകില്ല. എങ്കിൽ പിന്നെ പരമ്പരയായി ഈ ജ്ഞാനം എവിടെ നിന്ന് വന്നു? ഇപ്പോൾ കലിയുഗത്തിന്റെ അന്ത്യമാണ്. ബാബ പറയുന്നു, നിങ്ങൾ എന്നെ ഓർമ്മിക്കൂ. സ്വർഗത്തിന്റെ രാജധാനിയുടെ സ്ഥാപന ചെയ്യുന്ന ബാബയെയും സമ്പത്തിനെയും ഓർമ്മിക്കൂ. തീർച്ചയായും പവിത്രമായിരിക്കണം. അത് പാവന ലോകമാണ്, ഇത് പതീത ലോകമാണ്. പാവന ലോകത്തിൽ കംസൻ, ജരാസന്ധൻ, ഹിരണ്യകശിപ്പു മുതലായവർ ഉണ്ടാകില്ല. കലിയുഗത്തിലുള്ള കാര്യങ്ങളെ സത്യയുഗത്തിലേക്ക് കൊണ്ടുപോയി. ശിവ് ബാബ വന്നിരിക്കുകയാണ് കലിയുഗത്തിന്റെ അന്ത്യത്തിൽ. ഇന്ന് ശിവ് ബാബ വന്നു, നാളെ ശ്രീകൃഷ്ണൻ വരും. അതിനാൽ ശിവബാബയുടെയും ശ്രീകൃഷ്ണന്റെയും പാർട്ടുകളെ തമ്മിൽ കൂട്ടിക്കലർത്തി. ശിവ ഭഗവാനു വാച എന്നതിലൂടെ പഠിച്ചാണ് ശ്രീകൃഷ്ണന്റെ ആത്മാവ് ആ പദവി നേടിയത്. പക്ഷെ മനുഷ്യർ തെറ്റായി ഗീതയിൽ ശ്രീകൃഷ്ണന്റെ പേരിട്ടു. ഈ തെറ്റ് വീണ്ടും ഉണ്ടാകും. മനുഷ്യർ ഭ്രഷ്ടാചാരികളാകുമ്പോഴല്ലേ ബാബയ്ക്ക് വന്ന് ശ്രേഷ്ഠാചാരിയാക്കാൻ പറ്റൂ. ശ്രേഷ്ഠാചാരി തന്നെയാണ് 84 ജന്മങ്ങൾ പൂർത്തിയാക്കി ഭ്രഷ്ടാചാരിയായി മാറുന്നത്. ഈ ചക്രം ഉപയോഗിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നത് വളരെ സഹജമാണ്. വൃക്ഷത്തിലും കാണിച്ചിട്ടുണ്ട്, താഴെ നിങ്ങൾ രാജയോഗത്തിന്റെ തപസ് ചെയ്യുന്നു, മുകളിൽ ലക്ഷ്മീനാരായണന്റെ രാജ്യം കാണിച്ചിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ വേരിൽ ഇരിക്കുകയാണ്, അടിത്തറ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ വീണ്ടും സൂര്യവംശി അല്ലെങ്കിൽ വൈകുണ്ഠ കുലത്തിലേക്ക് പോകും. കൃഷ്ണന്റെ രാജ്യത്തെ വൈകുണ്ഠം എന്ന് പറയുന്നു. ഇനി നിങ്ങളുടെ അടുത്തേക്ക് വളരെയധികം പേർ വരും. പ്രദർശിനികളിൽ നിങ്ങളുടെ പേര് പ്രശസ്തമാകും. ഒരാൾ മറ്റൊരാളെ കണ്ട് ഉയരും. ബാബ വന്നാണ് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി തരുന്നത്. ചിത്രങ്ങളിലൂടെ ആർക്കെങ്കിലും മനസ്സിലാക്കി കൊടുക്കുക അതിസഹജമാണ്. സത്യുഗത്തിന്റെ സ്ഥാപന ഭഗവാൻ വന്നാണ് ചെയ്യുന്നത്. വരുന്നതോ പതീത ലോകത്തിലേക്കും. കറുത്തവരിൽ നിന്നും വെളുത്തവരാക്കുന്നു. നിങ്ങൾ കൃഷ്ണന്റെ രാജധാനിയിലെ വംശാവലികളുമാണ്, പ്രജകളുമാണ്. ബാബ നല്ല രീതിയിൽ മനസ്സിലാക്കി തരുന്നു. നിരാകാരനായ ശിവ് ബാബ ആത്മാക്കൾക്കിരുന്ന് മനസ്സിലാക്കി തരികയാണ്, നിങ്ങൾ എന്നെ ഓർമ്മിക്കൂ. ഇതാണ് ആത്മീയ യാത്ര. അല്ലയോ ആത്മാക്കളെ, നിങ്ങൾ നിങ്ങളുടെ ശാന്തിധാമം നിർവാണധാമത്തെ ഓർമ്മിക്കുകയാണെങ്കിൽ സ്വർഗത്തിന്റെ സമ്പത്ത് ലഭിക്കും. ഇപ്പോൾ നിങ്ങൾ സംഗമത്തിലാണ് ഇരിക്കുന്നത്. ബാബ പറയുന്നു, എന്നെയും ഞാൻ നൽകുന്ന സമ്പത്തിനെയും ഓർമ്മിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ സ്വർഗത്തിലേക്ക് വരും. ആര് എത്രത്തോളം ഓർമ്മിക്കുന്നുവോ, പവിത്രമായിരിക്കുന്നുവോ, അത്രയും ഉയർന്ന പദവി പ്രാപ്തമാക്കും. നിങ്ങൾക്ക് എത്ര വലിയ ആശീർവാദമാണ് ലഭിക്കുന്നത്! ധനവാനായി ഭവിക്കട്ടെ, പുത്രഭാഗ്യമുണ്ടാകട്ടെ, ആയുഷ്മാൻ ഭവ. ദേവതകളുടെ ആയുസ് വളരെ വലുതായിരിക്കും. ഇപ്പോൾ ഈ ശരീരം ഉപേക്ഷിച്ച് പോയി കുട്ടിയായി മാറണം എന്ന സാക്ഷാത്കാരം ഉണ്ടാകും. അതിനാൽ ഉള്ളിൽ ഈ ചിന്തയുണ്ടാകണം, ഞാൻ ആത്മാവ് ഈ പഴയ ശരീരം ഉപേക്ഷിച്ച് ഗർഭത്തിൽ ചെന്ന് പ്രവേശിക്കും. അന്തിമ മനം പോലെയാകും ഗതി. വൃദ്ധനായി ഇരിക്കുന്നതിനു പകരം എന്തുകൊണ്ട് കുട്ടിയായിക്കൂടാം? ആത്മാവ് ഈ ശരീരത്തിന്റെ കൂടെയാണ്. അതിനാലാണ് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നത്. ആത്മാവ് ശരീരത്തിൽ നിന്ന് വേറിട്ടാൽ പിന്നെ ഒരു ബുദ്ധിമുട്ടും അനുഭവപ്പെടില്ല. ശരീരത്തിൽ നിന്നും വേറിട്ടാൽ എല്ലാം കഴിഞ്ഞു. നമുക്കിപ്പോൾ പോകണം മൂലവതനത്തിൽ നിന്നും ബാബ നമ്മെ കൊണ്ടുപോകാൻ വരും. ഇത് ദുഃഖധാമമാണ്. ഇപ്പോൾ നമ്മൾ മുക്തിധാമത്തിലേക്ക് പോകും. ബാബ പറയുന്നു, എല്ലാവരെയും മുക്തിധാമത്തിലേക്ക് കൊണ്ടുപോകും. എല്ലാ ധർമ്മത്തിലുമുള്ളവർക്കും മുക്തിധാമത്തിലേക്ക് പോകണം. അവർ പുരുഷാർത്ഥം ചെയ്യുന്നതും മുക്തിധാമത്തിലേക്ക് പോകുന്നതിനു വേണ്ടിയാണ്. അച്ഛൻ പറയുന്നു, എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ എന്റെ അടുത്തേക്ക് വരും. ബാബയെ ഓർമ്മിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. അശരീരിയായി മാറി നിങ്ങൾ നടന്ന് ആബു റോഡ് വരെ പോകൂ, നിങ്ങൾക്ക് ഒരിക്കലും ഒരു ക്ഷീണവും തോന്നില്ല. ബാബ തുടക്കത്തിൽ ഈ അഭ്യാസം ചെയ്തിരുന്നു. ഞാൻ ആത്മാവാണ് എന്ന് കരുതും. വളരെ ഭാരരഹിതമായി മാറി നടക്കുമായിരുന്നു. ഒരു ക്ഷീണവും തോന്നുമായിരുന്നില്ല. ശരീരമില്ലാതെ നിങ്ങൾ ആത്മാക്കൾക്ക് സെക്കൻഡിൽ ബാബയുടെ അടുത്തെത്താൻ സാധിക്കും. ഇവിടെ ഒരാൾ ശരീരം വിട്ടു, സെക്കൻഡിൽ ലണ്ടനിൽ ചെന്ന് ജന്മമെടുക്കും. ആത്മാവിന്റെ അത്രയും വേഗതയുള്ള മറ്റൊരു വസ്തുവുമില്ല. അതിനാൽ ബാബ ഇപ്പോൾ പറയുകയാണ്, കുട്ടികളെ, ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ വന്നതാണ്. ഇപ്പോൾ അച്ഛനായ എന്നെ ഓർമ്മിക്കൂ. ഇപ്പോൾ നിങ്ങൾക്ക് പ്രാക്ടിക്കലിൽ പരിധിയില്ലാത്ത പാരലൗകിക പിതാവിന്റെ ആശീർവാദം ലഭിക്കുകയാണ്. ബാബ കുട്ടികൾക്ക് ശ്രേഷ്ഠത്തിലും ശ്രേഷ്ഠമായ മതം നൽകുകയാണ്. ധനം, സമ്പത്ത് മുതലായവയെല്ലാം നിങ്ങൾ നിങ്ങളുടെ പക്കൽ തന്നെ വയ്ക്കൂ. കേവലം സൂക്ഷിപ്പുകാരനായി സംരക്ഷിക്കൂ. നിങ്ങൾ പറയുമായിരുന്നു, അല്ലയോ ഭഗവാനെ, ഇതെല്ലാം അങ്ങയുടേതാണ്. ഭഗവാൻ സന്താനത്തെ നൽകി, ഭഗവാൻ ധനവും സമ്പത്തും നൽകി. ഇപ്രകാരം ശരി എങ്കിൽ ഭഗവാൻ വന്ന് പറയുകയാണ്, ഇതിൽ നിന്നെല്ലാം ബുദ്ധിയോഗം വിടുവിച്ച് സൂക്ഷിപ്പുകാരനായി സംരക്ഷിക്കൂ. ശ്രീമതത്തിലൂടെ നടക്കുകയാണെങ്കിൽ ബാബയ്ക്ക് അറിയാൻ കഴിയും നിങ്ങൾ ഒരു വികർമ്മവും ചെയ്യുന്നില്ലല്ലോ എന്നത്. ശ്രീമത്തിലൂടെ നടക്കുന്നതിലൂടെ തന്നെയാണ് നിങ്ങൾ ശ്രേഷ്ഠരായി മാറുന്നത്. ആസുരീയ മതത്തിലൂടെ നടന്നതുകൊണ്ടാണ് നിങ്ങൾ ഭ്രഷ്ടരായത്. നിങ്ങൾ ഭ്രഷ്ടരായി മാറാൻ പകുതി കൽപ്പമെടുത്തു. 16 കലയിൽ നിന്നും 14 കലയാകുന്നു. പിന്നീട് പതുക്കെ പതുക്കെ കലകൾ കുറഞ്ഞു വരുന്നു. അപ്പോൾ ഇതിൽ സമയമെടുക്കുമല്ലോ. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചുകിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദിയുടെ സ്നേഹസ്മരണകളും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഒന്ന്, നടക്കുമ്പോഴും കറങ്ങുമ്പോഴും അശരീരിയായി മാറുന്നതിനുള്ള അഭ്യാസം ചെയ്യണം. ഭോജനം ഒരച്ഛന്റെ ഓർമ്മയിൽ കഴിക്കണം. 2, മാതാപിതാവിന്റെ ആശീർവാദങ്ങൾ നേടണം. സൂക്ഷിപ്പുകാരനായിരിക്കണം. ഒരു വികർമ്മവും ചെയ്യരുത്. വരദാനം: അനാസക്തരായി ലൗകികത്തെ സന്തുഷ്ടമാക്കിക്കൊണ്ടും ഈശ്വരീയ സമ്പാദ്യം സമ്പാദിക്കുന്ന രഹസ്യയുക്തരായി ഭവിക്കൂ. പല കുട്ടികളും ലൗകിക കാര്യം, ലൗകിക പ്രവൃത്തി, ലൗകിക ബന്ധം, സമ്പർക്കം നിറവേറ്റിക്കൊണ്ടും തന്റെ വിശാല ബുദ്ധിയിലൂടെ സർവരെയും സന്തുഷ്ടരാക്കുകയും ഒപ്പം ഈശ്വരീയ സമ്പാദ്യത്തിന്റെ രഹസ്യം അറിഞ്ഞുകൊണ്ട് വിശേഷ ഭാഗവും എടുക്കുന്നു. ഇങ്ങനെയുള്ള ഏകനാമിയും എക്കോണമിയും അനാസക്തരുമായ കുട്ടികൾ അവർ സർവ ഖജനാവുകളെയും സമയം, ശക്തി, അതുപോലെ സ്ഥൂലധനത്തെ ലൗകികത്തിൽ മിതവ്യയം ചെയ്ത് അലൗകിക കാര്യത്തിൽ ഉദാരഹൃദയത്തോടെ ഉപയോഗിക്കുന്നു. ഇങ്ങനെയുള്ള യുക്തിയുക്തരും രഹസ്യയുക്തരുമായ കുട്ടികൾ തന്നെയാണ് മഹിമായോഗ്യർ. സ്ലോഗൻ സ്മൃതി സ്വരൂപരായി ഓരോ കർമ്മവും ചെയ്യുന്നവർ തന്നെയാണ് പ്രകാശസ്തംഭമാകുന്നത്. ഓം ശാന്തി.